പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും.
പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിൽ പ്രധാനമായും 11 പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അവ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അതിലേറ്റവും ആദ്യത്തെ പാഠഭാഗമായ സമാന്തര ശ്രേണികൾ, അരിതമെറ്റിക് സീക്വൻസ്, അത് വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നല്ലൊരു ശതമാനം മാർക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ആ പാഠഭാഗത്ത് വിവിധങ്ങളായ സംഖ്യാക്രമങ്ങളിൽ നിന്ന് സംഖ്യാശ്രേണികളിലേക്കും ശ്രേണിയുടെ പദങ്ങളിലേക്കും ബീജഗണിത രൂപത്തിലേക്കുമുള്ള വളർച്ചയാണ് ചർച്ച ചെയ്യുന്നത്. ബീജഗണിത രൂപം എന്നാൽ ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം. ആ ചർച്ചയിലൂടെ സാധാരണ ചില ശ്രേണികൾ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ബീജഗണിത രൂപം കണ്ടെത്തുന്നതിനുള്ള ചില മാർഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൊട്ടടുത്ത ആശയമായ തുടർച്ചയായ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ആശയത്തിനാണ് പ്രസക്തി. ഏത് പദത്തിൽ നിന്നും തൊട്ടുപിറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ ലഭിക്കുന്ന ശ്രേണികളാണ് സമാന്തര ശ്രേണികൾ, അരിതമെറ്റിക് സീക്വൻസ്. കുറച്ചു കിട്ടുന്ന ഈ സ്ഥിരസംഖ്യയാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് സമാന്തര ശ്രേണിയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആശയമെന്ന് പറയുന്നത്. ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത കൂടി പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഏതു രണ്ട് പദങ്ങളുടെയും വ്യത്യാസം, ഒരു സമാന്തര ശ്രേണിയുടെ ഏതു രണ്ട് പദങ്ങളുടെയും വ്യത്യാസം, അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ് എന്നതാണ്. അഥവാ രണ്ട് വ്യത്യസ്ത സ്ഥാനത്തുള്ള പദങ്ങൾ തന്നിരുന്നാൽ അതിൽ നിന്നും നമുക്ക് ആ ശ്രേണിയുടെ, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്താം എന്നർത്ഥം. അതിന് പദവ്യത്യാസത്തിനെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ ആ പാഠഭാഗത്തു നിന്നും കാണാവുന്നതാണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്താനുള്ള ചോദ്യം, ഏതെങ്കിലും ചില പദങ്ങൾ തന്നതിന് ശേഷം അത് ആ ശ്രേണിയിലുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചോദ്യം, അതിനെല്ലാം നമുക്ക് ഈ ആശയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സംഖ്യ ആ ശ്രേണിയിൽ ഉണ്ടോ എന്നറിയുന്നതിന് ആ ശ്രേണിയിൽ നിന്ന് മറ്റേതെങ്കിലും പദം കുറച്ചതിന് ശേഷം പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുക. ശിഷ്ടം 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ പദം അതിലെ പദമാണ് എന്ന് ഉറപ്പിക്കാം, ഇല്ലെങ്കിൽ അത് സാധ്യമല്ല. അതുപോലെ തന്നെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോം, അതാണ് മറ്റൊരു കാര്യമായ ആശയമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പരിചയപ്പെട്ട നമുക്ക് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് AN+B എന്നുള്ള രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. എ പൊതുവ്യത്യാസവും ബി ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയുമായിരിക്കും. അതുകൊണ്ട് തന്നെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്ക് വേണമെങ്കിൽ DN+F-D എന്ന രൂപത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. ദ ആൾജിബ്രിക് ഫോം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് ഇൻ ദ ഫോം AN+B, വേർ A ഈസ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് B ഈസ് F-D. ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നതിന് ശേഷം അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണെന്നോ ആദ്യ പദം എത്രയാണെന്നോ ചോദിക്കുന്ന ചില സിമ്പിൾ ചോദ്യങ്ങൾ നമുക്ക് ആ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന്, സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും പദങ്ങൾ തരുന്നു, പൊതുവ്യത്യാസം തരുന്നു, ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോം എഴുതണം, ശ്രേണിയുടെ മറ്റേതെങ്കിലും സ്ഥാനത്തുള്ള പദം കാണണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് ആ പാഠഭാഗത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. സമാന്തര ശ്രേണിയുടെ രണ്ടറ്റത്തു നിന്നും ഒരേ അകലത്തിലുള്ള പദങ്ങളുടെ തുകകൾ തുല്യമായിരിക്കും. അഥവാ ഉദാഹരണമായി 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പരിഗണിച്ചാൽ, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എടുത്താൽ 1 ഉം 10 ഉം കൂട്ടിയാൽ കിട്ടുന്നത് 11, 2 ഉം 9 ഉം കൂട്ടിയാൽ കിട്ടുന്നത് 11, 3 ഉം 8 ഉം കൂട്ടിയാൽ കിട്ടുന്നത് 11. അഥവാ 10 പദങ്ങൾ എടുത്താൽ നമുക്ക് തുക തുല്യമാവുന്ന 5 ജോഡികൾ കണ്ടെത്താൻ പറ്റും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ 10 പദങ്ങളുടെ തുക കാണുന്നതിന് വേണ്ടി 5 × 1 ജോഡിയുടെ തുക എന്ന ആശയം ഉപയോഗിച്ചാൽ മതി. അഥവാ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം n ഇരട്ടസംഖ്യയാണെങ്കിൽ അതിൻ്റെ തുക കാണുന്നതിന് n/2 × ആദ്യപദം പ്ലസ് അവസാന പദം, അഥവാ ഒരു ജോഡിയുടെ തുക. ഇനി സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായി മാറിയാലോ? അപ്പോൾ ഇതേ പ്രത്യേകത തന്നെ അവിടെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ജോഡി ചേരാതെ ഒരു പദം നിൽക്കുന്നുണ്ടായിരിക്കും. അത് എത്രാമത്തെ ആയിരിക്കും? n+1/2 പദമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് n+1/2 നടുവിലുള്ള പദം, മധ്യപദം എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് പ്രസക്തമാണ്. അത് തുക തുല്യമാവുന്ന ജോഡികൾ എടുക്കുമ്പോഴുള്ള തുകയുടെ പകുതിയായിരിക്കും. എങ്കിൽ അത് വെച്ചുകൊണ്ട് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ തുക സമം മധ്യപദം × പദങ്ങളുടെ എണ്ണം എന്നുള്ളൊരാശയവും നമുക്കവിടെ ഉപയോഗിക്കാവുന്നതാണ്. അഥവാ സമാന്തര ശ്രേണിയുടെ തുകയുടെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം an² + bn എന്ന് ആയിരിക്കും എന്നർത്ഥം. അതിൽ a എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയും b എന്ന് പറയുന്നത് ആദ്യപദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ചാൽ കിട്ടുന്നതുമായിരിക്കും. അത് വെച്ചുകൊണ്ടുള്ള കണക്കുകളും നമുക്ക് ആ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ് സമാന്തര ശ്രേണികൾ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അടുത്തതായി 10ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പാഠഭാഗം വൃത്തങ്ങൾ എന്നുള്ളതാണ്. അതും വളരെ പ്രാധാന്യമുള്ളൊരു പാഠഭാഗം തന്നെയാണ്. വളരെ നല്ലൊരു 1% മാർക്ക് തന്നെ അതിൽ നിന്നും വരാം. പ്രത്യേകിച്ച് നിർമ്മിതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന 8ാം ക്ലാസ്സിൽ കണ്ടിരിക്കുന്ന ആശയത്തിൽ നിന്നുമാണ് ആ പാഠഭാഗം ആരംഭിക്കുന്നത്. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിനകത്തെ ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാൽ അത് മട്ടകോണിനേക്കാൾ കൂടുതലാണ്. വൃത്തത്തിനകത്തേക്ക് യോജിപ്പിച്ചാൽ മട്ടകോണിനേക്കാൾ കൂടുതലാണ്. വൃത്തത്തിന് പുറത്താണെങ്കിൽ മട്ടകോണിനേക്കാൾ കുറവാണെന്ന് ഓർത്തു വയ്ക്കുന്നതും ഇവിടെ പ്രസക്തമാണ്. അത് വെച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി, വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ. കൂടാതെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിലുമുള്ള ഏത് ജോഡി കോണുകളും അനുപൂരകമാണ് എന്ന ആശയവും പ്രാധാന്യമേറിയതാണ്. ഇത്തരത്തില് 4 മൂലകളും വൃത്തത്തിലായി വരുന്ന ചതുർഭുജങ്ങളെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചക്രീയ ചതുർഭുജങ്ങൾ എന്നറിയപ്പെടുന്നു. ചക്രീയ ചതുർഭുജങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ എതിർകോണുകളുടെ തുക 180° ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അഥവാ ഒരു ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180° കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തമുണ്ടായിരിക്കുമെന്നർത്ഥം. അതുപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം കണക്കുകൾ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കോണുകൾ കണ്ടെത്തുന്നതിനുള്ളത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർമ്മിതിയും അവിടെ പ്രസക്തമാണ്. നിർമ്മിതി മറ്റൊന്നുമല്ല, ഒരു ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം തന്നതിന് ശേഷം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കോണ അളവുകളോട് കൂടിയ ഒരു ത്രികോണം വരയ്ക്കുക എന്നുള്ളൊരു നിർമ്മിതിയാണ്. അതിന് തന്നിരിക്കുന്ന കോണളവുകളുടെ ഇരട്ടി അളവുകൾ കേന്ദ്രത്തിൽ എടുത്ത് ചാപങ്ങൾ വരയ്ക്കുകയും ആ ചാപങ്ങൾ വൃത്തത്തിനെ ഗണ്ണിക്കുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വൃത്തത്തിനുള്ളിൽ ഒരു ത്രികോണം വരയ്ക്കുക എന്നുള്ളതുമാണ്. അതിനുശേഷം വൃത്തത്തിലെ തന്നെ ഞാണുകൾ എന്നുള്ള ആശയത്തിലേക്ക് കടക്കാം. വൃത്തത്തിൻ്റെ അകത്തെ രണ്ട് ഞാണുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതും വൃത്തത്തിന് പുറത്ത് കൂട്ടിമുട്ടുന്നതുമായ ചില സന്ദർഭങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അവിടെ ആ ഭാഗം ആരംഭിക്കുന്നത്. ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ് എന്നുള്ളതും, വൃത്തത്തിലെ ഒരു വ്യാസത്തിന് ഡയമീറ്ററിന് അതിന് ലംബമായ പെർപെൻഡിക്കുലറായ ഒരു ഞാൻ കോട് മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിൻ്റെ പകുതിയുടെ വർഗമാണ് എന്നതും ഇവിടെ പ്രസക്തമാണ്. ഈ ഭാഗത്തുള്ള ചതുരത്തിൻ്റെ തുല്യപരപ്പളവുള്ള സമചതുരം നിർമ്മിക്കുന്ന നിർമ്മിതിയാണ് ഏറ്റവും പ്രാധാന്യം. അഥവാ ഈ ആശയങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചതുരത്തിൻ്റെ തുല്യപരപ്പളവുള്ള ഒരു സമചതുരം നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ നിർമ്മിതിയാണ് പിന്നീട് ആ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടാതെ രണ്ട് ഞാണുകൾ പുറം ഭാഗത്താണ് ഗണ്ണിക്കുന്നത് എങ്കിലും പി എ ഇൻറ്റു പി ബി ഈക്വൾ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ചില കണക്കുകളും നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ചതുരത്തിൻ്റെ തുല്യപരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന അളവിൽ ചതുരം വരയ്ക്കുകയും അതിൻ്റെ വീതി ആകുന്ന വശം നീട്ടി വരച്ച് ആ നീളത്തിൻ്റെ ആകെ നീളത്തിൻ്റെ മധ്യബിന്ദു കണ്ടെത്തി അത് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുകയും ചതുരത്തിൻ്റെ വീതി വരുന്ന ഭാഗത്ത് മുകളിലോട്ടൊരു ലംബം വരച്ച് അത് നമ്മൾ ആദ്യം വരച്ച അർദ്ധവൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടെത്തി ആ നീളം വശമായി വരുന്ന രീതിയിൽ ഒരു സമചതുരം നിർമ്മിക്കുകയും ചെയ്താൽ മതി എന്നർത്ഥം. ഇത്തരത്തിൽ വളരെ ആശയപൂർണമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജ്യാമിതീയ പാഠഭാഗമാണ് വൃത്തങ്ങൾ എന്ന് നമുക്ക് പറയാം. ഈ പാഠഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇതിൻ്റെ തുടർച്ചയായി പാഠപുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായമായ തൊടുവരകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ പാഠഭാഗവുമായിട്ട് ചേർത്ത് വായിക്കേണ്ട പാഠഭാഗമാണ് തൊടുവരകൾ. പ്രധാനമായും വൃത്തത്തിൽ ഒരു ബിന്ദുവിലൂടെ പുറത്തുള്ളൊരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകളെ പറ്റിയാണ് ഇവിടെ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത്. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ഡയമീറ്ററിന് ലംബമാണ്, പെർപെൻഡിക്കുലറാണ് എന്ന ആശയവും, വൃത്തത്തിലെ ഒരു ഞാൻ അതിൻ്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്തുള്ള വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ് എന്ന ആശയവുമാണ് വളരെ പ്രാധാന്യമേറിയിട്ടുള്ളത്. അതിനുശേഷം അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ചില കണക്കുകൾ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബൽ ഓഡിയോ ക്ലാസ്.
ചക്രീയ ചതുർഭുജമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ, അതുമാത്രമല്ല ഒരു വൃത്തത്തിൻ്റെ ബഹിർഭാഗത്ത് നിന്ന് രണ്ട് തൊടുവരകൾ നമുക്ക് വൃത്തത്തിലേക്ക് വരയ്ക്കാവുന്നതാണ്. അവയുടെ നീളം തുല്യമാണ്. അവ ആരവുമായി ഉണ്ടാക്കുന്ന കോണുകൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ആ ചതുർഭുജം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണും തൊടുവരകൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോണും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു, അവ അനുപൂരകങ്ങളാണ് എന്നുള്ള ആശയവും അവിടെ പ്രസക്തമേറിയിട്ടുള്ളതാണ്. അതിനുശേഷം വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളെ പറ്റിയിട്ടുള്ള പരാമർശം കൂടിയുണ്ട്. ആ നിർമ്മിതി കൂടി നമ്മളവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് തന്നിരിക്കുന്ന അളവിൽ ആരം ഉപയോഗിച്ചുകൊണ്ട് വൃത്തം വരയ്ക്കുകയും വൃത്തത്തിൻ്റെ ബഹിർഭാഗത്തൊരു ബിന്ദു അടയാളപ്പെടുത്തി ആ ബിന്ദുവിലേക്കുള്ള ആരം നീട്ടി വരയ്ക്കുകയും ആ ബിന്ദുവിലൂടെ നമ്മൾ വരച്ചിരിക്കുന്ന വരയ്ക്ക് ലംബമായ ഒരു വര നിർമ്മിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു വൃത്തത്തിൻ്റെ ആരം തരികയും ആ വൃത്തത്തിനെ തൊടുന്ന രീതിയിൽ ഒരു ത്രികോണത്തിൻ്റെ മൂന്നളവുകൾ തന്ന് ആ ത്രികോണം നിർമ്മിക്കുന്നതുമായ നിർമ്മിതിയാണ് ചർച്ച ചെയ്യുന്നത്. അഥവാ അന്തർവൃത്ത ആരം തന്നതിന് ശേഷം തന്നിരിക്കുന്ന അളവുകൾ കോണളവുകൾ വരുന്ന ഒരു ത്രികോണം നിർമ്മിക്കുക എന്നുള്ള ഭാഗമാണ് പിന്നീട് അവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതിന് വൃത്തം വരയ്ക്കുകയും വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഒരു ആരം ആദ്യം വരയ്ക്കുകയും നമുക്ക് തന്നിരിക്കുന്ന കോണളവുകൾ 180 നിന്ന് കുറച്ചാൽ കിട്ടുന്ന അളവുകൾ വൃത്തകേന്ദ്രത്തിൽ അടയാളപ്പെടുത്തി മൂന്നാരങ്ങൾ വരച്ച് ആ മൂന്നാരങ്ങൾ വൃത്തത്തിനെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ മൂന്ന് തൊടുവരകൾ വരയ്ക്കുകയും ആ തൊടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന ത്രികോണം പരിഗണിക്കുകയുമാണ് ചെയ്യേണ്ടത്. പിന്നീട് വൃത്തത്തിൻ്റെ ബഹിർഭാഗത്തുള്ളൊരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകൾ വരയ്ക്കുന്ന നിർമ്മിതിയാണ് പരിചയപ്പെടുന്നത്. അതിന് വൃത്തം വരയ്ക്കുകയും വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിൻ്റെ ബഹിർഭാഗത്തൊരു ബിന്ദു അടയാളപ്പെടുത്തി ആ ബിന്ദുവിലേക്കുള്ള നീളം വരച്ച് ആ നീളത്തിൻ്റെ മധ്യബിന്ദു കണ്ടെത്തി അതിനുവേണ്ടി മധ്യലംബം വരച്ച് അത് കേന്ദ്രമാവുന്ന രീതിയിൽ ഒരു വൃത്തം ആരം നമ്മൾ വരച്ചിരിക്കുന്ന വരയുടെ പകുതിയാവുന്ന രീതിയിലെടുത്ത് വൃത്തം വരയ്ക്കുകയും ആ വൃത്തം ആദ്യ വൃത്തത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളിലേക്ക് തൊടുവരകൾ വരയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട നിർമ്മിതി എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ അളവുകൾ തരികയും ആ ത്രികോണത്തിൻ്റെ അന്തർവൃത്തം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരച്ച് ത്രികോണത്തിൻ്റെ കോണുകളുടെ സമഭാജികൾ വരയ്ക്കുകയും ആ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് വൃത്തം വരയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ശേഷം ഒരു ത്രികോണത്തിൻ്റെ അന്തർവൃത്ത ആരവും ത്രികോണത്തിൻ്റെ ചുറ്റളവും അതിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി വിശദമാക്കുന്നതാണ്. അഥവാ ഒരു ത്രികോണത്തിൻ്റെ അന്തർവൃത്ത ആരം നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുന്നതിന് അന്തർവൃത്ത ആരത്തിനെ ചുറ്റളവിൻ്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും അറിയുമെങ്കിൽ അന്തർവൃത്ത ആരം കാണുന്നതിനും ആരവും ചുറ്റളവും അറിയുമെങ്കിൽ പരപ്പളവ് കാണുന്നതിനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ തൊടുവരകൾ എന്ന് പറയുന്ന അധ്യായവും വളരെ പ്രസക്തമായിട്ടുള്ള ആ പാഠഭാഗവും അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വൃത്തങ്ങൾ തൊടുവരകൾ എന്നുള്ള രണ്ട് പാഠഭാഗങ്ങളിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും അവ നമുക്ക് മാർക്ക് നേടിത്തരുന്നവയും ആണ്. അടുത്തതായി നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ സാധ്യതകളുടെ ഗണിതം എന്ന ഭാഗമാണ്. സാധ്യത നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നൊരു വാക്കാണല്ലോ. ജീവിതത്തിൽ പല സാധ്യതകളും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സാധ്യതകളെ എല്ലാം സംഖ്യാപരമായി എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായും നമ്മൾ വിശദീകരിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചുവന്ന പന്തുകളും കുറച്ച് വെളുത്ത പന്തുകളും ഉണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ചുവന്ന പന്തുകളുടെ എണ്ണം ബൈ ആകെ എണ്ണമാണ്. അതുപോലെ തന്നെ ജ്യാമിതീയമായിട്ടുള്ള സാധ്യതകൾ, ജ്യാമിതീയമായ സാധ്യതകളിൽ ഏറ്റവും പ്രസക്തമായ കാര്യം നമുക്ക് തന്നിരിക്കുന്ന ജ്യാമിതീയ രൂപത്തിൻ്റെ പരപ്പളവ് ആയി ബന്ധപ്പെട്ടാണ്. പരപ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ചർച്ച കൂടുതലായിട്ടും നടക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പരപ്പളവ് ബൈ ആകെ പരപ്പളവാണ് ജ്യാമിതീയമായ സാധ്യതയായിട്ട് നിർവചിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ജോഡികളായിട്ടുള്ള സാധ്യതയാണ് വിശദീകരിക്കുന്നത്. ജോഡികൾ വളരെ പ്രസക്തമായൊരു കാര്യമാണല്ലോ. നമ്മുടെ കൈവശം പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ജോഡികളാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലോ. ഉദാഹരണമായി നമ്മുടെ കൈവശം 3 വ്യത്യസ്ത കളറിലുള്ള ഷർട്ടുകളും 3 വ്യത്യസ്ത കളറിലുള്ള പാൻറ്റുകളും ഉണ്ടെങ്കിൽ ഷർട്ടും പാൻറ്റും ഓരോ കളറുകൾ ആക്കി ജോഡികളാക്കി നമുക്ക് ഓരോ ദിവസം ധരിക്കാവുന്നതാണ്. അതിൽ നിന്ന് ഒരേ കളറുള്ളവ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ചോദിച്ചാൽ ഒരേ കളറാവാനുള്ള എത്ര എണ്ണം ജോഡികളുണ്ട് ബൈ, ആകെ ജോഡികളുടെ എണ്ണം കണ്ടെത്തിയാൽ മതി. ഉദാഹരണമായി മറ്റൊരു ചോദ്യത്തിലൂടെ, നമ്മുടെ മുന്നിലുള്ള രണ്ട് പാത്രത്തിൽ, ആദ്യ പാത്രത്തിൽ 4 കറുത്ത ബോളുകളും 3 വെളുത്ത ബോളുകളും, മറ്റൊരു പാത്രത്തിൽ 5 കറുത്ത ബോളുകളും 3 വെളുത്ത ബോളുകളും ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് നോക്കാതെ നമ്മളൊരു ബോൾ എടുത്താൽ അത് രണ്ടും കറുത്തതാവാനുള്ള സാധ്യത എന്ത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിന് രണ്ടും കറുത്തതാവുന്ന എത്ര ജോഡികളുണ്ട് ബൈ, ആകെ ജോഡികൾ കണ്ടെത്തിയാൽ മതി. രണ്ടും കറുത്തതാവുന്ന ജോഡികളെന്ന് പറയുന്നത് ആദ്യ പാത്രത്തിലെ കറുത്ത ബോളുകളുടെ എണ്ണം ഇൻറ്റു, അഥവാ ഗുണിക്കണം, രണ്ടാമത്തെ പാത്രത്തിലെ കറുത്ത ബോളുകളുടെ എണ്ണം, അഥവാ ആ രണ്ടെണ്ണവും തമ്മിലുള്ള പ്രൊഡക്റ്റ്, ഗുണനഫലം. അപ്പോൾ 4 × 5 20 കിട്ടുക. അങ്ങനെയെങ്കിൽ ആകെ ജോഡികളുടെ എണ്ണം കണ്ടെത്തണം. അതിന് ആകെ ബോളുകളുടെ എണ്ണം ആദ്യ പെട്ടിയിലുള്ളത് ഇൻറ്റു, അഥവാ ഗുണിക്കണം, രണ്ടാമത്തെ പാത്രത്തിലെ ആകെ ബോളുകളുടെ എണ്ണം. 4, 3, 7 ആദ്യത്തെ പാത്രത്തിൽ, രണ്ടാമത്തെ പാത്രത്തിൽ 5, 3, 8 8 × 7 = 56 എന്ന ആകെ ജോഡികളുടെ എണ്ണവും കിട്ടും. അഥവാ രണ്ടും കറുത്തതാവാനുള്ള സാധ്യത 20/56 എന്ന് ലഭിക്കും. ഇങ്ങനെ രണ്ടും വെളുത്തതാവാനുള്ള സാധ്യത ചോദിച്ചേക്കാം, രണ്ട് വ്യത്യസ്ത കളറുകളാവാനുള്ള സാധ്യത ചോദിച്ചേക്കാം. രണ്ട് വ്യത്യസ്ത കളറുകളാവാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആകെ ജോഡികളുടെ എണ്ണത്തിൽ നിന്നും രണ്ടും ഒരേ കളറാവാനുള്ള എണ്ണം ജോഡികൾ കുറച്ചാൽ മതി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സാധ്യതകളുടെ ഗണിതത്തിൽ നിന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം 4 പാഠഭാഗമായ 2-കൃതി സമവാക്യങ്ങൾ എന്നുള്ള പാഠഭാഗത്തേക്ക് കടക്കുന്നു. 2-കൃതി സമവാക്യങ്ങൾ 9-ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടു പരിചയിച്ചത് തന്നെയാണ്. സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പഠനം 8-ാം ക്ലാസ് മുതൽക്ക് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. സമവാക്യങ്ങളുടെ പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങളും രീതികളും എല്ലാം. ഇവിടെ എത്തുമ്പോൾ 2-ാം കൃതിയിലുള്ള സമവാക്യങ്ങളുടെ പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ആദ്യ ഭാഗത്ത് 8-ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സർവസമവാക്യങ്ങൾ ഐഡൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. ഉദാഹരണമായി x²-25 എന്ന ഒരു 2-ാം കൃതി സമവാക്യത്തിൻ്റെ x²-25 = 0 എന്ന ഒരു 2-ാം കൃതി സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ x = -5 - 5 കണ്ടെത്താം. കാരണം x²-25 എന്നുള്ളത് x+5 × x-5 ആണ്. x+5 × x-5 = 0 x+5 0 അഥവാ എക്സിൻ്റെ വില -5 അല്ലെങ്കിൽ x-5 0 അഥവാ എക്സിൻ്റെ വില 5 അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളിലൂടെ നമ്മൾ ആ പാഠഭാഗത്തിനെ പരിചയപ്പെടുകയാണ്. പിന്നീട് അത്തരത്തിലല്ലാത്ത ചില 2-ാം കൃതി സമവാക്യങ്ങൾ തന്നാൽ നമുക്കതിനെ എങ്ങനെ പ്രശ്നപരിഹാരം കാണാം. അതിനുവേണ്ടി ആദ്യം ഉപയോഗിക്കുന്ന മാർഗം വർഗം പൂർത്തിയാക്കുക എന്നുള്ള രീതിയാണ്. ആ രീതിയിലൂടെ മുന്നോട്ട് പോവുകയും പിന്നീട് ax² + bx + c = 0 എന്ന ഒരു 2-ാം കൃതി സമവാക്യത്തിൻ്റെ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു സൂത്രവാക്യത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. അത് -b + or - √b²-4ac ÷ 2a എന്നുള്ള സൂത്രവാക്യമാണ്. നമ്മളുടെ ചതുരത്തിൻ്റെ പരപ്പളവും വികർണത്തിൻ്റെ നീളവും ചുറ്റളവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചില 2-ാം കൃതി സമവാക്യങ്ങൾ രൂപീകരിക്കാനും വശങ്ങൾ കണ്ടെത്തുവാനുമുള്ള ചില ചോദ്യങ്ങൾ, കൂടാതെ മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ ഏതെങ്കിലുമെല്ലാം ഒന്ന് തന്ന് അതിൻ്റെ കർണവും തന്നിരുന്നാൽ മറ്റേ ലംബവശം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗവും 2-ാം കൃതി സമവാക്യങ്ങൾ രൂപീകരിച്ച് ചെയ്യുന്ന മാർഗവും അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവിടെ പ്രസക്തമാണ്. അവിടെയെല്ലാം 2-ാം കൃതി സമവാക്യങ്ങൾ രൂപീകരിക്കുകയും അതിൽ നിന്ന് പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാകൃതി സമവാക്യങ്ങളുടെ പരിഹാരത്തിൻ്റെ ചില പ്രത്യേകതകളെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആവുന്ന സന്ദർഭത്തിലാണ് രണ്ട് വ്യത്യസ്ത പരിഹാരങ്ങൾ ഉണ്ടാവുന്നത് എന്നും, അത് പൂജ്യമാവുന്ന സന്ദർഭത്തിൽ ഒരു പരിഹാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും, അത് നെഗറ്റീവ് ആവുന്ന സന്ദർഭത്തിൽ, ന്യൂനമാവുന്ന സന്ദർഭത്തിൽ അവിടെ പരിഹാരമേ ഉണ്ടായിരിക്കുകയില്ല എന്നും ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കിയെടുക്കേണ്ടതുണ്ട്. ശേഷം നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗമായ ത്രികോണമിതിയിലേക്ക് കടക്കുന്നു. ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗമാണ് അത്. പ്രത്യേകിച്ച് മട്ടത്രികോണങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് കൂടുതലായിട്ട് അവിടെ നടക്കുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരാശയത്തിൻ്റെ തുടർച്ച തന്നെയാണത്. 9ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധം 45, 45, 90 എന്നാണെങ്കിൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:1:√2 ആയിരിക്കുമെന്ന്, 30:60, 60:90 ആണെങ്കിൽ 1:√3:2 എന്നായിരിക്കും എന്നുള്ളതുമായ പ്രസക്തമായ ഭാഗത്ത് നിന്നാണ് ത്രികോണമിതി ആരംഭിക്കുന്നത് തന്നെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകൾ, പ്രത്യേകിച്ച് വൃത്തങ്ങളുടെ ഞാണുകളുമായി ബന്ധപ്പെട്ട, ആരവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ എല്ലാം ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് 45, 45, 90 30, 60, 90 അല്ലാത്ത സന്ദർഭങ്ങൾ നമ്മൾ പരിചയപ്പെടുകയും അത്തരം സന്ദർഭത്തിൽ വശങ്ങളുടെ അംശബന്ധം കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും അവിടെ നിന്ന് ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന അടിസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് കർണം, പിന്നെ മറ്റു 2 ലംബവശങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോണിനെ ആസ്പദമാക്കി എതിർവശം, സമീപവശം എന്നും നാമകരണം ചെയ്താൽ ഈ 3 വശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അംശബന്ധങ്ങളെ ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നു. അതിലേറ്റവും ആദ്യത്തേത് സൈൻ. സൈൻ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന കോണിൻ്റെ എതിർവശം ബൈ കർണമാണ്. കോസ് സമീപവശം ബൈ കർണമാണ്. മറ്റൊന്ന് ടാൻ, എതിർവശം ബൈ സമീപവശം എന്നുള്ളതാണ്. ഈ ത്രികോണമിതി അംശബന്ധങ്ങൾ എല്ലാ വ്യത്യസ്ത കോണുകളെയുമായി സംബന്ധിക്കുന്ന വിലകൾ ത്രികോണമിതി അംശബന്ധങ്ങളുടെ ഒരു പട്ടികയായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്തു നോക്കേണ്ടതാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ വളരെ പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ചില ഉയരവും അകലവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ, അവിടെ നിന്ന് വീണ്ടും മേൽക്കോൺ കീഴ്ക്കോൺ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടക്കുന്നു. നമ്മൾ ഏതൊരു വസ്തുവും നമ്മളുടെ വീക്ഷണരശ്മിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കുള്ളതാണെങ്കിൽ നമ്മളുടെ വീക്ഷണം മുകളിലേക്ക് ഉയർത്തുകയും അവിടെ സാങ്കല്പികമായിട്ടുള്ള ഒരു കോൺ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ വീക്ഷണരശ്മി താഴോട്ട് പതിക്കുകയും അവിടെയും താഴോട്ട് ഒരു കോൺ രൂപീകരിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ ദൂരവും അകലവും ഉയരവും കണ്ടെത്തുന്നതിനുള്ളതും ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ത്രികോണമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളും ചോദ്യങ്ങളും. വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ് ത്രികോണമിതിയും. അതിനുശേഷം വരുന്ന തൊടുവരകൾ എന്നുള്ള പാഠഭാഗം നമ്മൾ ഇതിൻ്റെ മുന്നേ വൃത്തങ്ങളുമായി ചേർത്ത് തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പിന്നീട് 8ാമത്തെ പാഠഭാഗമായ സ്തംഭങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
പലവിധത്തിലുള്ള സ്തംഭങ്ങളെപ്പറ്റി നമ്മൾ 8ാം ക്ലാസ് മുതൽക്ക് കണ്ടുകഴിഞ്ഞതും പരിചയപ്പെട്ടു കഴിഞ്ഞതുമാണ്. പ്രധാനമായും ഈ പാഠഭാഗത്ത് പിരമിഡുകൾ എന്നുള്ള ആശയമാണ്. അടിവശത്ത് നിന്ന് മുകൾ വശത്തേക്ക് ഒരേ ആകൃതിയിൽ കൂർത്തുവരുന്ന തരത്തിലുള്ള സ്തംഭങ്ങളെയാണ് നമ്മൾ പിരമിഡുകൾ എന്ന് വിളിക്കുന്നത്. ഈജിപ്തിൽ കാണുന്ന ലോകമഹാത്ഭുതങ്ങളിലൊന്നായ സമചതുര സ്തൂപികയുടെ ആകൃതി ഓർക്കുമല്ലോ. സമേദ്രസൂപികയുടെ പാദവക്കും പാർശ്വവക്കും പാർശ്വോന്നതിയും അതിൻ്റെ ഉന്നതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബന്ധങ്ങളും അത് വെച്ചുകൊണ്ടുള്ള ചില കണക്കുകളും, അതിനുശേഷം സമേദ്രസൂപികയുടെ പാദ പരപ്പളവ് കാണുന്നതിനും പാർശ്വ പരപ്പളവ് കാണുന്നതിനും ആകെ ഉപരിതല പരപ്പളവ് കാണുന്നതിനും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഉള്ളളവ് കാണുന്നതിനും വ്യാപ്തം കാണുന്നതിനുമുള്ള ചില ചോദ്യങ്ങൾ, അതിനുള്ള ചില സൂത്രവാക്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. ഒരു സമേദ്രസൂപിയുടെ പാദവക്ക് എയും അതിൻ്റെ ഉന്നതി ഉയരം എച്ചും പാർശ്വവക്ക് ഇയും പാർശ്വോന്നതി എൽ എന്നുള്ളതുമായ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. എങ്കിൽ ഒരു സമേദ്രസൂപിയുടെ പാദ പരപ്പളവ് എ സ്ക്വയർ എന്നും അതിൻ്റെ പാർശ്വമുഖ പരപ്പളവ് 2AL എന്നും ആകെ പരപ്പളവ് എ സ്ക്വയർ പ്ലസ് 2AL എന്നും ലഭിക്കും. അതിൻ്റെ ഉള്ളളവ് അഥവാ വ്യാപ്തം 1/3 എ സ്ക്വയർ എച്ച് അഥവാ ഏതൊരു സ്തൂപികയുടെയും വ്യാപ്തം കാണുന്നതിനുള്ള പൊതുസൂത്രവാക്യമായി 1/3 ഇൻറ്റു പാദപരപ്പളവ് ഇൻറ്റു ഉന്നതി എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുശേഷം വളരെ പ്രാധാന്യമേറിയിട്ടുള്ള വൃത്തസ്തൂപിക അഥവാ കോൺ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോൺ എന്ന് പറയുന്ന രൂപം നമ്മുടെ നിത്യജീവിതത്തിലെല്ലാം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള രൂപമാണ്. കോൺ ഐസ്ക്രീം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത? അടിവശം വൃത്തത്തിൻ്റെ ആകൃതിയിലാണ്, മുകൾ വശത്തേക്ക് കൂർത്തു വരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള രൂപങ്ങളെയാണ് കോൺ അഥവാ വൃത്ത സ്തൂപിക എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അളവുകൾ അതിൻ്റെ പാദത്തിൻ്റെ ആരവും അതിൻ്റെ ഉന്നതിയും അതിൻ്റെ പാർശ്വോന്നതിയുമാണ്. ഇത് മൂന്നും ചേർന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എൽ സ്ക്വയർ സമം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നുള്ളതാണത്. അഥവാ പാർശ്വോന്നതിയുടെ വർഗം സമം ആരത്തിൻ്റെ വർഗം കൂട്ടണം ഉന്നതിയുടെ വർഗം. അത് വെച്ചുകൊണ്ടുള്ള ചില കണക്കുകൾ പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു വൃത്തസൂപികയുടെ പാർശ്വമുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരു വൃത്താംശം ഉപയോഗിക്കാമെന്നുള്ളതും ആ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എക്സ് ഡിവൈഡർ ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡർ ബൈ എൽ എന്നുള്ള പ്രസക്തമായിട്ടുള്ളൊരു ഫോർമുല അവിടെ ഓർക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം വൃത്തസൂപികയുടെ പാദപരപ്പളവ് പൈ ആർ സ്ക്വയർ എന്നും അതിൻ്റെ പാർശ്വമുഖ പരപ്പളവ് പൈ ആർ എൽ എന്നും അതുകൊണ്ട് തന്നെ ഉപരിതല പരപ്പളവ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ എന്നും ശേഷം അതിൻ്റെ വ്യാപ്തം ഉള്ളളവ് 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നും നമ്മൾ കണ്ടെത്തുന്നു. അത് വെച്ചുകൊണ്ടുള്ള ധാരാളം കണക്കുകളും നമ്മൾ പരിചയപ്പെടുന്നു. പിന്നീട് നമ്മൾ ഗോളം അർദ്ധഗോളം എന്ന രണ്ട് സ്തംഭങ്ങളിലേക്കാണ് കടക്കുന്നത്. ഗോളവും അർദ്ധഗോളവും എല്ലാം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഗോളത്തിനെ സംബന്ധിച്ചോ അർദ്ധഗോളത്തിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായിട്ടുള്ള ഒരളവെന്ന് പറയുന്നത് അതിൻ്റെ ആരം തന്നെയാണ്, റേഡിയസ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ ചർച്ചകളിലൂടെ തന്നെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ്, അതിൻ്റെ വ്യാപ്തം, ഉപരിതല പരപ്പളവ് 4πr² അതിൻ്റെ വ്യാപ്തം 4/3πr³, അർദ്ധഗോളത്തിൻ്റെയാണെങ്കിൽ അതിൻ്റെ ഉപരിതല പരപ്പളവ് 3πr² അതിൻ്റെ വ്യാപ്തം 2/3πr³ എന്നുള്ള ഫോർമുലകളിലേക്കും നമ്മൾ എത്തിച്ചേരുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകൾ പരിചയപ്പെടുകയും ചെയ്യുന്നു. അതിനു പുറമെ സംയുക്തമായിട്ടുള്ള ചില ഘനരൂപങ്ങൾ, ഉദാഹരണമായി ഒരു സിലിണ്ടറിൻ്റെ രണ്ട് ഭാഗത്തും അർദ്ധവൃത്തങ്ങൾ ഘടിപ്പിച്ച ആകൃതി, അതുമല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വൃത്തസൂപിയെ ഘടിപ്പിച്ച ആകൃതി, ഇത്തരത്തിലുള്ള ചില സംയുക്ത ഘനരൂപങ്ങൾ കാണുകയും അവയുടെ പൊതുവായിട്ടുള്ള ഉള്ളളവ് കണ്ടെത്തുന്നതിനുള്ള ചില മാർഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതിനുശേഷം രണ്ട് പാഠഭാഗങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സൂചക സംഖ്യകൾ, ജ്യാമിതിയും ബീജഗണിതവും. സൂചക സംഖ്യകൾ വളരെ പ്രസക്തമായൊരു അധ്യായമാണ്. അതായത് ഒരു തലത്തിൽ നമുക്കൊരു ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബിന്ദുവിൻ്റെ സ്ഥാനം നിർണയിക്കുന്നതിന് നമുക്ക് ആ തലത്തിനെ രണ്ട് ലംബരേഖകൾ വരച്ചുകൊണ്ട്, രണ്ട് അക്ഷങ്ങൾ വരച്ചുകൊണ്ട് നാല് ഭാഗങ്ങളായി വിഭജിക്കാം എന്നും, തിരശ്ചീനമായി വരച്ചിരിക്കുന്നതിനെ എക്സ് അക്ഷം എന്നും ലംബമായി വരച്ചിരിക്കുന്നതിനെ വൈ അക്ഷം എന്നും വിളിക്കാമെന്നും, അതിൽ തുല്യ അകലത്തിൽ നമ്മൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എക്സ് അക്ഷത്തിന് സമാന്തരമായി കൊണ്ട് എത്ര ദൂരം വലത്തോട്ടോ ഇടത്തോട്ടോ സഞ്ചരിക്കണമെന്നും വൈ അക്ഷത്തിന് സമാന്തരമായി കൊണ്ട് എത്ര ദൂരം മുകളിലോട്ടോ താഴോട്ടോ സഞ്ചരിക്കണം എന്നുള്ളതും നോക്കിക്കൊണ്ട് ആ തലത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന ബിന്ദുവിൻ്റെ സ്ഥാനം നിർണയിക്കപ്പെടുന്നു. അഥവാ ഈ രണ്ട് വിലകളും, എക്സ് അക്ഷത്തിന് വിലയും വൈ അക്ഷത്തിലെ വിലയും, ആ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. സൂചക സംഖ്യകൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സംഖ്യകളാൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എക്സ് അക്ഷത്തിൽ നെഗറ്റീവ് സംഖ്യ കണ്ടാൽ അതിൻ്റെ അർത്ഥം പൂജ്യത്തിൽ നിന്ന് എക്സ് അക്ഷത്തിന് സമാന്തരമായി ഇടത്തോട്ട് സഞ്ചരിക്കണം എന്നുള്ളതാണ്. വൈ അക്ഷത്തിൽ നെഗറ്റീവ് സംഖ്യ കണ്ടുകഴിഞ്ഞാൽ അതിനർത്ഥം പൂജ്യത്തിൽ നിന്ന് വൈ അക്ഷത്തിന് സമാന്തരമായി താഴോട്ട് സഞ്ചരിക്കണം എന്നുള്ളതുമാണ്. ഇത്തരത്തിൽ ഒരു തലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്താനും ആ ബിന്ദുക്കളുടെ ക്രമജോഡികൾ തിരിച്ചറിയുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് ഒരു തലത്തിൽ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നതും ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുന്നതിനുള്ള മാർഗങ്ങളിലേക്കും നമ്മൾ പോകുന്നു. അതിനുവേണ്ടി രണ്ട് ബിന്ദുക്കൾ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്നാണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഓൾ സ്ക്വയർ എന്ന ഫോർമുലയിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങളെല്ലാം അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും ആ വൃത്തത്തിൻ്റെ പരിധിയിലുള്ളൊരു ബിന്ദു തന്നതിന് ശേഷം ആ വൃത്തത്തിൻ്റെ ആരം എത്രയാണ് എന്നുള്ള ചോദ്യം ഇത്തരത്തിലുള്ളതാണ്. രണ്ട് ബിന്ദുക്കൾ തന്ന് അവയ്ക്കിടയിലുള്ള അകലം കാണുക എന്ന് പറയുന്നൊരു ചോദ്യവും, നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെട്ട് അവ യോജിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ചതുർഭുജം വരച്ച് അതിന് യോജ്യമായിട്ടുള്ള പേരെഴുതുക, അതിൻ്റെ പരപ്പളവ് കാണുക, അതിൻ്റെ ചുറ്റളവ് കാണുക എന്നീ ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണ്. അതിനുശേഷം ജ്യാമിതിയും ബീജഗണിതവും എന്നുള്ള കുറച്ചുകൂടി പ്രസക്തമായിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സൂചക സംഖ്യകളുടെ തുടർച്ചയായ ഭാഗം തന്നെയാണ് അത്. അവിടെ നമ്മൾ വരയിലേക്കും വരയുടെ സമവാക്യത്തിലേക്കും വരയുടെ ചെരിവിലേക്കും എല്ലാം കടക്കുന്നു. വരയുടെ ചെരിവ് എന്ന് പറയുന്നത് വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ആ വരയിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു മട്ടത്രികോണത്തിൻ്റെ എതിർവശം ബൈ സമീപവശം എന്ന ടാൻ എന്ന് പറയുന്ന ത്രികോണമിതി വിലയെയാണ് നമ്മൾ ആ വരയുടെ ചെരിവായി സങ്കല്പിക്കപ്പെടുന്നത്. അത് കോണളവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നീട് വരയുടെ സമവാക്യത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം വൃത്തത്തിൻ്റെ സമവാക്യത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ ജ്യാമിതിയും ബീജഗണിതവും എന്നുള്ള അധ്യായത്തിലും ചർച്ച പുരോഗമിക്കുകയാണ്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും ആ വൃത്തത്തിൽ ഒരു ബിന്ദുവും തന്നിരുന്നാൽ ആരം കണ്ടെത്തുന്നതിനും ആരം കിട്ടിക്കഴിഞ്ഞാൽ ആ വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടെത്തുന്നതിനുമായിട്ടുള്ള ചില ചോദ്യങ്ങളും, വരയുടെ ചെരിവ് കണ്ടെത്തുകയും വരയുടെ സമവാക്യം കണ്ടെത്തുകയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമെല്ലാം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് പത്താമത്തെ പാഠഭാഗമായ പോളിനോമിയൽ എന്ന ഭാഗത്തേക്ക് കടക്കുന്നു. ബഹുപദങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം കൃതി ബഹുപദങ്ങളെ പറ്റിയാണ് ആ പാഠഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒരു രണ്ടാം കൃതി ബഹുപദത്തിന് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് മാറ്റി എഴുതുന്നത് എങ്ങനെയെന്നുള്ള ചർച്ചയിലൂടെയാണ് ആ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. അതിന് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റീസ്, സർവസമവാക്യങ്ങൾ എന്നുള്ള പാഠഭാഗത്തിലെ ചില ഐഡൻറ്റിറ്റീസ് എല്ലാം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണമായി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ ബി എന്നുള്ളതും, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്നുള്ളതും ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റീസാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു രണ്ടാം കൃതി സമവാക്യത്തിനെ രണ്ട് ഒന്നാം കൃതി സമവാക്യങ്ങളുടെ ഗുണനഫലമായി അഥവാ ഘടകങ്ങളാക്കി മാറ്റി എഴുതുന്നത് എന്നർത്ഥം. അതിനുശേഷം ബഹുപദങ്ങളുടെ വിലയിലേക്ക് കടക്കുന്നു. ബഹുപദത്തിലെ എക്സിന് പകരം ഒരു സംഖ്യ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന അവസാന വിലയാണ് ആ ബഹുപദത്തിൻ്റെ വില. ഉദാഹരണമായി തന്നിരിക്കുന്ന ബഹുപദത്തിൽ, പി എക്സ് എന്ന ബഹുപദത്തിൽ എക്സ് എന്നിന് പകരം രണ്ട് എന്നുള്ള വില ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില, സംഖ്യ, സ്ഥിരസംഖ്യ, അതാണ് പി ഓഫ് രണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുന്നത്. പി എക്സ് എന്ന് പറയുന്ന ഒരു രണ്ടാം കൃതി സമവാക്യത്തിൽ പി ഓഫ് എ സമം പൂജ്യമായാൽ എക്സ് മൈനസ് എ പി എക്സിൻ്റെ ഒരു ഘടകമായിരിക്കും എന്നുള്ള ചർച്ചയാണ് പിന്നീട് വരുന്നത്. അവിടെ നിന്നുകൊണ്ട് ആ ചർച്ച വീണ്ടും മുന്നോട്ട് പോകുന്നു. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന രണ്ടാം കൃതി ബഹുപദത്തിനെ നമ്മൾ ഘടകങ്ങളാക്കി മാറ്റി എഴുതുന്നതിനുള്ള മറ്റ് ചർച്ചകളിലേക്കും കടക്കുന്നു. അതിനുശേഷം പി എക്സ് എന്ന ബഹുപദത്തിൽ പി ഓഫ് എ സമം പൂജ്യം അല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ പി എക്സിൽ നിന്ന് പി ഓഫ് എ കുറച്ചാൽ കിട്ടുന്ന പുതിയ ബഹുപദത്തിൻ്റെ ഒരു ഘടകമായിരിക്കും എക്സ് മൈനസ് എ എന്നുള്ള ആശയത്തിലേക്കും, അത് വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പുതിയ ബഹുപദത്തിനെ രണ്ടൊന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് മാറ്റി എഴുതുന്നതിലേക്കും കടക്കുന്നു. പിന്നീട് പി എക്സ് എന്നൊരു ബഹുപദത്തിൽ പി ഓഫ് എ സമം പൂജ്യമാണെങ്കിൽ ആ ബഹുപദത്തിൽ തന്നിരിക്കുന്ന കെ എന്ന സ്ഥിരസംഖ്യയുടെ വില കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളിലേക്കും നമുക്ക് കണ്ണോടിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് വാങ്ങാവുന്ന, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരധ്യായമായി നമുക്ക് ബഹുപദങ്ങളെ, പോളിനോമിയലുകളെ കണക്കാക്കാം. അതിനുശേഷം പതിനൊന്നാമത്തെ പാഠഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്കിലേക്കാണ് പോകുന്നത്. സ്ഥിതിവിവരക്കണക്ക് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും എല്ലാം നമ്മൾ കണ്ട് ശീലിച്ചതാണ്. കുറേ ആളുകളുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അത് ചുരുക്കി പട്ടികാരൂപത്തിൽ നമ്മൾ എഴുതപ്പെടുകയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കുറേ ആളുകളുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ശരാശരി കാണുന്നതിന് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചു. മീൻ, തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന രീതി, ശരാശരി, മാധ്യം. എന്നാൽ ആ മാധ്യത്തിൻ്റെ ചില സന്ദർഭത്തിലുള്ള വിശ്വാസ്യതയില്ലായ്മ അത് കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ശരാശരിയിലേക്ക് നമ്മൾ പോവുകയും തന്നിരിക്കുന്ന വിലകളെ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ വിലയുടെ അടിസ്ഥാനത്തിൽ എഴുതി മധ്യത്തിൽ വരുന്ന വില സ്വീകരിക്കുകയും കുറച്ചുകൂടി സ്വീകാര്യപ്രദമായ ശരാശരിയായി അതിനെ അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് മധ്യമം, മധ്യത്തിലുള്ള വില എന്നർത്ഥം. തന്നിരിക്കുന്ന വിലകൾ അവയുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ കൃത്യമായി മധ്യത്തിൽ ഒരു വില നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇരട്ട സംഖ്യയാണെങ്കിൽ അവിടെ രണ്ട് വിലകൾ ഉണ്ടാവുകയും എങ്കിൽ ആ രണ്ട് വിലകളുടെയും ശരാശരി അവ കൂട്ടി രണ്ട് കൊണ്ട് ഹരിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആവൃത്തി പട്ടികയിൽ നിന്ന് എങ്ങനെ മാധ്യം കണ്ടുപിടിക്കാം, അതിനുവേണ്ടി ഒരു സഞ്ചിത ആവൃത്തി പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന അളവുകളുടെ ഇത്ര വരെ എന്നുള്ളതിൻ്റെ ആവൃത്തികൾ കൂട്ടിക്കൂട്ടി എഴുതുന്ന ഒരു സഞ്ചിത ആവൃത്തി പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ആകെ ആവൃത്തികൾ, ആകെ എണ്ണം കണ്ടെത്തി അവ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് തിരിച്ചറിഞ്ഞ്, എത്രാമത്തെ ആളുടെ വിലയാണ് മധ്യത്തിൽ വരിക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ വില എത്രയാണ് എന്ന് ആ പട്ടികയിൽ നിന്നും കണ്ടെത്തിയെടുക്കുകയാണ് മധ്യമം കാണുന്നതിനുള്ള രീതിയായി അവിടെ വിശദീകരിക്കുന്നത്. ഇത് തന്നെ ക്ലാസുകളായി തരികയാണെങ്കിൽ അതിൽ നിന്ന് മധ്യമം കണ്ടെത്തുന്ന രീതിയും ആ പാഠഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണത്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്ന, വളരെ ഉയർന്ന മാർക്ക് നമുക്ക് നേടിത്തരാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് അതിനെ പരിഗണിക്കാം. ഇത്തരത്തിൽ 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 11 പാഠഭാഗങ്ങളും അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, അവയിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൻ ഓഡിയോ ക്ലാസ്.